പോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു. ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല. നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല. ദുഷ്ടന്മാരുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു. ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. വേനൽക്കാലത്ത് കൊയ്ത്തുകാൽ തുറങ്ങുന്നവനോ നാണം കെട്ടവൻ. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായ് സാഹസം മൂടുന്നു. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത് ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും. ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു, വിടുവായനായ ഭോഷനോ വീണുപോകും. നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു, നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും. കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു, തുറന്നു ശാസിക്കുന്നവനോ സമാധാനം ഉണ്ടാക്കുന്നു. നീതിമാന്റെ വായ് ജീവന്റെ ഉറവാകുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായ് സാഹസം മൂടുന്നു. പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. വിവേകിയുടെ അതിരങ്ങളിൽ ജ്ഞാനമുണ്ട്, ബുദ്ധിഹീനന്റെ മുതുവിനോ വടികൊള്ളാം. ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, ഘോഷന്റെ വായോ അടുത്തിരുന്ന നാശം. ധനവാന്റെ സമ്പത്ത് അവന് ഉറപ്പുള്ള ഒരു പട്ടണം, എളിയവരുടെ നാശമോ അവരുടെ ദാരിദ്ര്യം തന്നെ. നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും ദുഷ്ടന്റെ ആദായം പാപകാരണവുമാവുന്നു. പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിൽ ഇരിക്കുന്നു, ശാസന രചിക്കുന്നവനോ ഉയർന്നു നടക്കുന്നു. പക മറച്ചു വയ്ക്കുന്നവൻ പൊളിയായവൻ, ഏഷണി പറയുന്നവൻ ഘോഷൻ. വാക്കുപിടികയാൽ ലംഘനം ഇല്ലാതെ ഇരിക്കയില്ല. അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. നീതിമാന്റെ നാവ് മേത്തരമായ വെള്ളി, ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസ്സാരം. നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും, ഘോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാവുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. ദോഷം ചെയ്യുന്നത് ഘോഷന് കളിയാവുന്നു. ജ്ഞാനം വിവേചിക്ക് അങ്ങനെ തന്നെ. ദുഷ്ടം പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും, നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും. ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടനില്ലാതെയായി. നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ. ചൊറുക്ക പല്ലിനും പുക കണ്ണിനും ആവുന്നത് പോലെ മടിയൻ തന്നെ അയക്കുന്നവർക്കാകുന്നു, ദീർഘമാക്കുന്നു. ദുഷ്ടന്മാരുടെ സമ്മത്സരങ്ങളോ കുറഞ്ഞു പോകും. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാവുന്നു, ദുഷ്ടന്മാരുടെ പ്രത്യാശ ഭംഗം വരും. യഹോവയുടെ വഴി നേരിടുന്നവനൊരു ദുർഗം, ദുഷ്പ്രവർത്തിക്കാർക്കോ അത് നാശകരം. നീതിമാനിരുന്ന ആളും കുലുങ്ങിപ്പോകയില്ല, ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കുകയില്ല. നീതിമാന്റെ വായ് ജ്ഞാനം മുളപ്പിക്കുന്നു, വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടും. നീതിമാന്റെ അതിരങ്ങൾ പ്രസാദകരമായത് അറിയുന്നു, ദുഷ്ടന്മാരുടെ വായോ വക്രതയുള്ളതാകുന്നു. കള്ളത്തിലാസ യഹോവയ്ക്ക് വെറുപ്പ്, ഒറ്റപടിയോ അവന് പ്രസാദം. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു. താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്, നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും. ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും. ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല. നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. നിഷ്കളങ്കന്റെ നീതി അവന് വഴിയെ ചൊവ്വാക്കും. ദുഷ്ടനോ തന്നെ ദുഷ്ടത കൊണ്ട് വീണുപോകും. നേരുള്ളവരുടെ നീതി അവരെ വിടുവിക്കും. ദ്രോഹികളോ തങ്ങളുടെ ദ്രോഹത്താൽ പിടിപെടും. ദുഷ്ടൻ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ നശിക്കുന്നു. നീതികെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ദുഷ്ടൻ അവന് പകരപ്പെടുന്നു. വഷളൻ വായ് കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു. നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു. ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർത്തുളി ഉണ്ടാവുന്നു. നേരുള്ളവരുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു. ദുഷ്ടന്മാരുടെ വായ് കൊണ്ടോ അത് ഇരിഞ്ഞു പോകുന്നു. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ, വിവേകമുള്ളവനോ മിണ്ടാതിരിക്കുന്നു. ഏഷ്യക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. വിശ്വസ്ത മാനസനോ കാര്യം മറച്ചു വയ്ക്കുന്നു. പരിപാലനമില്ലാത്തടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു. മന്ത്രിമാരുടെ പ്രവർത്തനത്തിലോ രക്ഷയുണ്ട്. അന്യന് വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം വ്യസനിക്കും. ജാമ്യം നിൽക്കാൻ പോകാത്തവനോ നിർഭയനായിരിക്കും. ലാവണ്യമുള്ള സ്ത്രീമാനം രക്ഷിക്കുന്നു. വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു. ദയാലുവായവൻ സ്വന്തം കാലിന് നന്മ ചെയ്യുന്നു. ക്രൂരനോ സ്വന്തം ജനത്തെ ഉപദ്രവിക്കുന്നു. ദുഷ്ടൻ മൃതാലാഭം ഉണ്ടാക്കുന്നു. നീതി വിതയ്ക്കുന്നവനോ വാസ്തവമായ പ്രതിഫലം കിട്ടും. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു. ദോഷത്തെ പിന്തുടരുന്നവനോ തന്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. വക്രബുദ്ധികളെ ഹോവയ്ക്ക് വെറുപ്പ്, നിഷ്കളങ്ക മാർഗികളോ അവന് പ്രസാദം. ദുഷ്ടന് ശിക്ഷ വരാതിരിക്കയില്ല എന്ന് ഞാൻ കൈയടിക്കാം. നീതിമാന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും. വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊന്മൂക്കുത്തി പോലെ. നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ. കൃഷ്ണമാട പ്രതീക്ഷയോ ക്രോധമത്രേ. ഒരു തെൻവാരി വിതലേറ്റം വർദ്ധിച്ചു വരുന്നു, മറ്റൊരു തന്നെ ആയുധമായി ലോപിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. ഔദാര്യ മാനസൻ വൃഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും, ധാന്യം പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും. അത് വിൽക്കുന്നവന്റെ തലമേലോ അനുഗ്രഹം വരും. നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രഞ്ജന സമ്പാദിക്കുന്നു, തിന്മയെ തിരയുന്നവനോ അത് തന്നെ കിട്ടും. തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരോ കുട്ടിയുടെ മുകളിൽ തഴയ്ക്കും. സ്വഭാവനത്തെ വലക്കുന്നവന്റെ അനുഭവം വായുവത്രേ. കോശം ഞാൻ ഹൃദയന് ദാസനായിത്തീരും. നീതിമാന ജീവവൃക്ഷം പ്രതിഫലം, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. നീതിമാന ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ ദുഷ്ടനും ബാധിക്കും എത്രയധികം. പ്രബോധന ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു. ശാസന വെറുക്കുന്നവനോ മൃഗപ്രായൻ. ഉത്തമനെ ഹോവിയോട് പ്രസാദം പ്രാപിക്കുന്നു, ഗുരുബായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല. നീതിമാന്മാരുടെ പേരോ ഇളകി പോകുകയില്ല. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം. നാണം കെട്ടവളോ അവന്റെ അസ്ഥികൾക്ക് ദേവസ്വം. നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം, ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ ചതിവത്രേ. ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ പറഞ്ഞൊക്കുന്നു, നേരുള്ളവരുടെ വാക്കോ അവരെ വിടുവിക്കുന്നു. ദുഷ്ടന്മാർ മറിഞ്ഞു വീണില്ലാതെയാകും, നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. മനുഷ്യൻ തന്നെ ബുദ്ധിക്കത്തവണ്ണം സാഹിക്കപ്പെടുന്നു, വക്രബുദ്ധിയോ നിന്ദിക്കപ്പെടുന്നു. മാന്യഭാവം നടിച്ചിട്ടും ഉപജീവനത്തിന് മുട്ടുള്ളവനേക്കാൾ ലഘുവായി മതിക്കപ്പെട്ടിട്ടും ഒരു കൃത്യനുള്ളവൻ ശ്രേഷ്ഠനാവുന്നു. നീതിമാൻ തന്റെ മൃഗത്തിന്റെ പ്രാണാനുഭവം അറിയുന്നു, ദുഷ്ടമാടുള്ളമോ ക്രൂരമത്രേ. നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും, നിസ്സാരന്മാരെ പിൻചൊല്ലുന്നവനോ ബുദ്ധിഹീനൻ. ദുഷ്ടൻ ദോഷികളുടെ കവർച്ച ആഗ്രഹിക്കുന്നു, നീതിമാന്മാരുടെ പേരോ ഫലം നൽകുന്നു. അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ട്, നീതിമാനോ കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞുപോരും. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും, തന്റെ കൈകളുടെ പ്രവർത്തിക്കതൊക്കെ ഒന്നും അവന് കിട്ടും. ഘോഷന് തന്റെ വഴി ചൊവ്വായി തോന്നുന്നു, ജ്ഞാനിയോ ആലോചന കേട്ടനുസരിക്കുന്നു. ഘോഷന്റെ നീരസം തൽക്ഷണം വെളിപ്പെടുന്നു, വിവേകമുള്ളവനോ ലേക്ക് അടക്കി വയ്ക്കുന്നു. സത്യം പറയുന്നവൻ നീതി അറിയുന്നു, കള്ളത്താഴ്ചയോ വഞ്ചനെ അറിയിക്കുന്നു. വാളുകൊണ്ട് കുത്തുംപോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്. ജ്ഞാനികളുടെ നാവോ സുഖപ്രദം, സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കും. വ്യാജം പറയുന്ന നാവോ മാത്ര നേരത്തേക്കേയുള്ളൂ. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്, സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. നീതിമാനൊരു തിന്മയും ഭവിക്കുകയില്ല, ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയും. വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവനെ പ്രസാദം. വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു. പോഷന്മാരുടെ ഹൃദയമോ ഘോഷത്വം പ്രസിദ്ധമാക്കുന്നു. ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും. മടിയനോ ഊഴിയ വേലയ്ക്ക് പോകേണ്ടി വരും. മനോവ്യസന ഹേതുവായി മനുഷ്യന്റെ മനസ്സ് ചെയ്യുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാവുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു. മടിയനൊന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹമോ മനുഷ്യനെ വിലയേറി സമ്പത്താവുന്നു. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിന്റെ പാതയിൽ മരണമില്ല. ജ്ഞാനമുള്ള മകൻ അപ്പന്റെ പ്രബോധന ഫലം പരിഹാസിയോ ശാസന കേട്ട് അനുസരിക്കുന്നില്ല. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും, ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പുലർത്തുന്നവനോ നാശം ഭവിക്കും. മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും. നീതിമാൻ ഭോഷ്ക് വെറുക്കുന്നു, ദുഷ്ടനോ ലജ്ജയും നിന്നെയും വരുത്തുന്നു. നീതി സന്മാർഗിയെ കാക്കുന്നു, ദുഷ്ടതയോ ഭാവിയെ മറിച്ചു കളയുന്നു. ഒന്നുമില്ലാഞ്ഞിട്ടും ധനികനെന്ന് നടിക്കുന്നവനുണ്ട്, വളരെ ധനമുണ്ടായിട്ടും ദരിദ്രനെന്ന് നടിക്കുന്നവനുമുണ്ട്. മനുഷ്യന്റെ ജീവനെ മറുവില്ല, അവന്റെ സമ്പത്ത് തന്നെ. ദരിദ്രനോ ഭീഷണി പോലും കേൾക്കേണ്ടി വരുന്നില്ല. നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു, ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. അഹങ്കാരം കൊണ്ട് വിവാദം മാത്രമുണ്ടാവുന്നു, ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും, അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. ആശാവിളംബന ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. വചനത്തെ നിന്ദിക്കുന്നവൻ അതിനുത്തരവാദി, കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞുപോകും. സൽബുദ്ധിയാൽ രഞ്ജനയുണ്ടാവുന്നു, രോഹിയുടെ വഴിയോ ദുർഘടം. സൂക്ഷ്മബുദ്ധിയുള്ള ഏതിനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു. പോഷനോ ധനപോഷത്വം വിടർത്തി കാണിക്കുന്നു, ദുഷ്ടദൂതൻ ദോഷത്തിൽ അകപ്പെടുന്നു. വിശ്വസ്തനായ സ്ഥാനാപതിയോ സുഖം നൽകുന്നു, പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരുന്നു. ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും. ഇച്ഛാനിവൃത്തി മനസ്സിന് മധുരമാവുന്നു. ദോഷം വിട്ടകലുന്നതോ പോഷന്മാർക്ക് വെറുപ്പ്. ജ്ഞാനികളോടുകൂടെ നടക്ക, നീയും ജ്ഞാനിയാകും. പോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. ദോഷം പാതയുടെ പിന്തുടരുന്നു. നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും. ഗുണവാന് മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു. പാവിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു. എല്ലാവരെല്ലാം ജീവിതം നശിച്ചു പോകുന്നവരുമുണ്ട്. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പഴിക്കുന്നു. അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. നീതിമാൻ നെല്ലോണം ഭക്ഷിക്കുന്നു. വിഷമ്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കും. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവർ തന്റെ വീട് പണിയുന്നു. കോശത്വമുള്ളവർ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. നേരായി നടക്കുന്നവനെ ഹോവാസക്കൻ, നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. ഘോഷന്റെ വായിൽ ദമ്പത്തിന്റെ വടിയുണ്ട്. ജ്ഞാനികളുടെ അതിരങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു. കാളകളില്ലാത്തടത്ത് തൊഴുത്ത് വെടിപ്പുള്ളത്. കാളയുടെ ശക്തിയുണ്ടോ? വളരെ ആദായമുണ്ട്. വിശുദ്ധ സാക്ഷി പോഷ്ക്ക് പറയുകയില്ല. കള്ളസാക്ഷിയോ പോഷ്ക്ക് നിശ്വസിക്കുന്നു. പരിഹാസി ഞാനോ അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല. വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം. മൂടന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോവുക. പരിജ്ഞാനമുള്ള അതിരങ്ങൾ നീ അവനിൽ കാണുകയില്ല. വഴിതിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം. ചതിക്കുന്നത് പോഷന്മാരുടെ പോഷത്വം. പോഷന്മാരെ അതിർത്തിയാകം പരിഹസിക്കുന്നു. വേറുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട്. ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു. അവന്റെ സന്തോഷത്തിലോ അന്യൻ ഇടപെടുന്നില്ല. ദുഷ്യന്മാരുടെ വീട് മുടിഞ്ഞു പോകും. നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും. അതിന്റെ അവസാനമോ വർണ്ണ വഴികളത്രേ. ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം. സന്തോഷത്തിന്റെ അവസാനം ദുഃഖമാകുകയും ദുഃഖമാകുകയുമാകാം. ഹൃദയത്തിൽ വിശ്വാസ ത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരും. നല്ല മനുഷ്യനോ തന്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും. അല്പബുദ്ധി ഏത് വാക്കും വിശ്വസിക്കുന്നു. സൂക്ഷ്മബുദ്ധിയോ തന്റെ നടപ്പ് സൂക്ഷിച്ചു കൊള്ളുന്നു. ഞാനി ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു. ഘോഷനോ ധിക്കാരം പൂണ്ട നിർഭയനായി നടക്കുന്നു. മുൻകോപി ഘോഷത്വം പ്രവർത്തിക്കുന്നു. ഗുരുവായി ദേശിക്കപ്പെടും. അല്പബുദ്ധികൾ ഘോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു. സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനം അണിയുന്നു. ദുർജനം സജനത്തിന് മുമ്പിലും ദുഷ്യന്മാർ നീതിമാന്മാരുടെ വാദത്തിലും അടങ്ങി നിൽക്കുന്നു. ദുർജനെ കൂട്ടുകാരും പോലും പഴിക്കുന്നു. ധനമാനോ വളരെ സ്നേഹിതന്മാരുണ്ട്. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു. എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ. ദോഷം നിരൂപിക്കുന്നവർ ഉയർന്നുപോകുന്നില്ലയോ? നന്മ നിരൂപിക്കുന്നവർക്കോ ദയയും വിശ്വസ്തതയും ലഭിക്കുന്നു. എല്ലാ തൊഴിലും കൊണ്ടും ലാഭം വരും. അതിര ചെറുവണ്ണം കൊണ്ടോ ഞെരുക്കമേ വരൂ. ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം. മൂടന്മാരുടെ ഘോഷത്വമോ ഘോഷത്വം തന്നെ. സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു. ഘോഷ്ക്ക് നിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു. യഹോവാഹത്തിന്റെ ദൃഢ ധൈര്യമുണ്ട്. അവന്റെ മക്കൾക്കും ശരണമുണ്ടാകും. യഹോവാഹത്തി ജീവന്റെ ഉറവാകുന്നു. അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞു പോകും. പ്രജാ ബാഹുല്യൻ രാജാവിന് ബഹുമാനം. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ. മുൻകോപിയോ ഘോഷത്തുയർത്തുന്നു. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ. അസൂയോ അസ്ഥികൾക്ക് ദ്രവത്വം. എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ദുഷ്ടനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ദുഷ്ടന് തന്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു. നീതിമാനോ മരണത്തിനും പ്രത്യാശയുണ്ട്. വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങി പാർക്കുന്നു. മൂടന്മാരുടെ അന്തരംഗത്തിലുള്ളതോ വെളുത്തിട്ട് വരുന്നു. നീതി ജാതിയെ ഉയർത്തുന്നു. പാപമോ വംശങ്ങൾക്ക് അപമാനം. ബുദ്ധിമാനായ ദാസന് രാജാവിന്റെ പ്രീതി ലഭിക്കുന്നു. നാണം കിട്ടവനോ അവന് കോപം നേരിടും. ദൈവമേ സുതനയ്ക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോ
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. നടത്തിയിരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ധന്യമാർന്ന ശുശ്രൂഷയെ വളരെ ശ്രേഷ്ഠമായി നയിച്ചുകൊണ്ടു പോകുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും ഭക്തിപൂർവ്വം ആരാധിക്കുകയും സ്തുതിക്കുകയും ആ തൃപ്പാദത്തിങ്കിൽ ശേഷം കലാമിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ പതിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായി നേതൃത്വം നൽകുന്ന ഭദ്രാസന മെത്രാ പോലീസ് കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് തിരുവനന്തപുരത്തുകൊണ്ട് ഇവിടെ ഇല്ലായിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്തുകൊണ്ട് ഇവിടെ എത്തി ഈ ശുശ്രൂഷയിൽ നിന്ന് സംബന്ധിക്കുന്നു. അപ്പൊ ഇന്ന് തിരുവനന്തപുരത്തിനെ വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരുടെ നാമധേയത്തിൽ വീണ്ടും സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ധന്യവാർന്ന ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ വൈദിക ശ്രേഷ്ഠയും, പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന ഫീലിപ്പോസച്ചൻ, സന്തോഷച്ചൻ, എല്ലാ വൈദികരോടുമുള്ള അതുപോലെ സന്തോഷച്ചൻ, ഡിട്രോയിറ്റിലെ സന്തോഷച്ചൻ, എല്ലാ വൈദികരെയും വളരെ സ്നേഹാദരോടുകൂടി ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും സന്തോഷത്തോടുകൂടി വെൽക്കം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് സമർപ്പിക്കാം. അടലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ജീവിതമാകുന്ന യാത്ര പല പ്രതിബന്ധങ്ങളിൽ കൂടി പ്രയാണം ചെയ്യേണ്ട ഘട്ടം വരുമ്പോഴും പ്രതിബന്ധത്തിന്റെ മധ്യത്തിലും ഉയരങ്ങളിലേക്ക് ദൃഷ്ടികളെ പതിക്കുമ്പോൾ നമ്മെ നയിക്കുന്ന എവിടെന്നറിയാത്ത ഒരു ശക്തിയുടെ സ്രോതസ് ഉയരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിൽ കൂടി നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ കുരിശിനെ നോക്കി നമ്മൾ യാത്ര ചെയ്യുന്ന നമുക്ക് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സ്വർഗീയ കനാനിലേക്കുള്ള ഈ യാത്രയിൽ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ശക്തി നമ്മളെ അനുസ്യൂതം പിന്താങ്ങുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി ഈ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് സമർപ്പിക്കാം.
അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ അന്ത്യം വരെ വാഴുകാതെ അവൻ താങ്ങി നടപ്പിടും വന്നരത്ത. അടലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. വരുഗോ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. കരുതും നീയാത്തവൻ വേണ്ടതല്ല, തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ചേലോരു തന്ത്രങ്ങളോ തീരുവാ ചാരന്മാരുണ്ടധികം സഹജേ. അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കൈപ്പുള്ള വെള്ളം കൂടി തീരിലോ കൽപ്പന പോലെ നടന്നിടണോ. ഏൽപ്പിക്കയിൽ അവൻ ശത്രുകയിൽ ോരം നീയണയും മാരെയും. അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ.
പ്രാർത്ഥിക്കാം.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി.
തിരുനാമത്തിൽ വന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി
ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ,
കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നമസ്കാര ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി,
അടിയാരോട് കരുണയെ നിമിഷ രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ.
ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള
പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
ലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണതേ, ഞങ്ങളെ രക്ഷണമേ.
എന്തുകൊണ്ടും
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം,
അവനോടുകൂടെ ഇരുളിൽ വാഴ്ത്തപ്പെട്ടോളാകുന്നു.
ആവേശം വാഴ്ത്തപ്പെട്ടാകുന്നു. ശുദ്ധമുള്ള മറിയമേ അമ്മേ,
ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്തിലും
അമ്മീൻ.
കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ നല്ലതും വളമുള്ളതുമായി നിലമാക്കി തീർക്കുകയും നിന്റെ കൽപ്പനകളാകുന്ന വിത്ത് ഞങ്ങളിൽ വിതച്ച് മുളപ്പിച്ച് വളർത്തുകയും ചെയ്യണമേ. രക്ഷിതാവേ നിന്റെ കരുണയാൽ സകല അന്യായങ്ങളിൽ നിന്നും സകല ദുഷ്ടതകളിൽ നിന്നും ലോകമോഹങ്ങളിൽ നിന്നും ഞങ്ങളെ തുടച്ചു വെടിപ്പാക്കണമേ. കർത്താവേ നിന്റെ മുന്തിരി തോട്ടത്തിൽ നല്ല വേലക്കാരായിരിക്കാൻ കൃപയോടെ ഞങ്ങൾക്ക് സഹായിക്കണമേ. സ്വർഗീയ കൃഷിക്കാരനായ കർത്താവേ ദുഷ്ടൻ ഞങ്ങളിൽ കളകൾ വിതയ്ക്കാതെ നിന്റെ കാവൽ ഉണ്ടായിരിക്കുമാറാകണമേ. രക്ഷിതാവേ ഞങ്ങൾ പാപക്കുഴിയിൽ വീണിരിക്കുന്നു, നിന്റെ മഹാകരുണയാൽ അതിൽ നിന്ന് ഞങ്ങളെ വലിച്ചു കയറ്റണമേ. പ്രയോജനകരമായി നോമ്പിനെ ശരിയായി നിവർത്തിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. കരുണയോടെ ഞങ്ങളുടെ കറകളെ കഴുകി വെടിപ്പാക്കുകയും ചെയ്യണമേ. ആത്മാക്കളുടെ ഉത്തമ വൈദ്യനായ കർത്താവേ അശുദ്ധ മോഹങ്ങളിൽ രോഗപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് നീ ഔഷധം നൽകണമേ. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഞങ്ങളെ കാണിച്ചു തന്നവനായ മിശിഹ തമ്പുരാനെ, നിന്റെ ഇഷ്ടപ്രകാരം അതിൽ കൂടി ശരിയായിട്ട് നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സാത്താനോട് യുദ്ധം ചെയ്ത് അവനെ മറിച്ചിട്ടവനായ കർത്താവേ, അവന്റെ ചതികളിൽ നിന്നും ഉപായതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. പാപി ജീവിപ്പാനല്ലാതെ മരിപ്പാൻ എനിക്ക് ഇഷ്ടമില്ലെന്ന് ദീർഘദർശിയെ കൊണ്ട് പറയിച്ചവനായ ദൈവമേ, ഞങ്ങൾ നിനക്കായിട്ട് ജീവിപ്പാൻ നിന്റെ തോട്ടത്തിലേക്ക് വരുവാനും കൃപ ചെയ്യണമേ. ദാനിയൽ നോമ്പ് നോറ്റ സിംഹങ്ങളുടെ വായടച്ചു കളഞ്ഞുവല്ലോ. കർത്താവേ ഞങ്ങളെ പിടിപ്പാൻ കാത്തിരിക്കുന്ന പിശാചുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഹാനനീയ മുതലായ പൈതങ്ങൾ നോമ്പ് മൂലം അഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതുപോലെ കർത്താവേ ഞങ്ങളുടെ നോമ്പ് മൂലം അഗ്നിനരകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. കന്യകമറിയാവിൽ നിന്ന് ശരീരമെടുത്ത് മനുഷ്യനായി തീർന്ന് പാപികളായി ഞങ്ങളുടെ ഇടയിൽ പെരുമാറുകയും പരിശുദ്ധ നോമ്പിനെ തോറ്റുപോകാത്ത ആയുധമായി ഞങ്ങൾക്ക് തരികയും ചെയ്തവനായ രക്ഷിതാവേ, നിന്റെ ദൈവത്തിന് ഇഷ്ടമായിരിക്കുന്ന അവസ്ഥയിൽ ജീവിച്ച് നിന്റെ കൃഷ്ണന്മാരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നോമ്പിനാൽ പർദീസായുടെ വാതിലുകൾ തുറക്കപ്പെടുന്നു. അതിനെ ശരിയായി ആചരിക്കുന്നവർക്ക് മാലാഖമാരുടെ പ്രഭയും ഉയരത്തിലേക്ക് കരയേറുവാൻ ആത്മീയ ചിറകുകളും ലഭിക്കുന്നു. മഹാകരുണയുള്ള ദൈവമേ ഞങ്ങളുടെ ഈ നോമ്പിനെ നിന്റെ വരങ്ങളും സഹായങ്ങളും ധാരാളമായി ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ. ഈ ലോകത്തിൽ ദാനധർമ്മങ്ങളെ വിതയ്ക്കുന്നവന് ഉയർപ്പിന്റെ നാളിൽ കൊയ്യുവാനിടയാകും. ധർമ്മം ചെയ്യുന്ന നീതിമാന്മാർ ഭാഗ്യവാന്മാർ തന്നെ. പശിക വന്ന് എല്ലാവന്റെയും പ്രവൃത്തികൾ പരിശോധിക്കുന്ന സമയത്ത് ധർമ്മം ചെയ്തവർക്ക് നിത്യജീവൻ നൽകപ്പെടുന്നു. മുഘോഷമില്ലാത്ത ന്യായാധിപതിയായ മിശിഹ തമ്പുരാനെ നിനക്ക് സ്തുതി. മഹാകാരുണ്യവാനായ ദൈവമേ നിന്റെ വരങ്ങളെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. ദൈവാനായ കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. നിന്നിൽ നിന്നെല്ലായ്പ്പോഴും വരങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനാൽ നിന്നെ വിളിക്കുന്ന പാപികളോട് നീ ഉത്തരമരളി ചെയ്ത് അവരുടെ മേൽ നിന്റെ വരങ്ങളെ ഒഴുക്കണമേ. നിന്റെ വാതുക്കൾ മുട്ടുന്നവർക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ അപേക്ഷ പ്രകാരം ഞങ്ങൾക്ക് കരുണയും പാപമോചനവും സ്വർഗരാജ്യത്തിൽ പുതിയ ജീവനും നൽകണമേ. സർവരഹസ്യവും വെളിപ്പെടുത്തുന്നതായ മഹാദിവസത്തിൽ ഞങ്ങളെ ലജ്ജിപ്പിക്കാതെ സ്വർഗരാജ്യം അവകാശിപ്പാൻ യോഗ്യരായി തീരണമേ. നിന്റെ അടിയാരുടെ ഞങ്ങളുടെ നോമ്പും ശുശ്രൂഷയും കൈക്കൊള്ളുകയും ചെയ്യണമേ. കർത്താവേ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞെരുക്കത്തിന്റെ കാലങ്ങൾ ഞങ്ങൾക്ക് വന്നുകൂടുമാറാകരുതേ. ഞങ്ങളുടെ മുമ്പിൽ നിന്റെ വാതിൽ അടച്ചു കളഞ്ഞാൽ പിന്നെ ഞങ്ങൾ എവിടെ പോയി മുട്ടി വിളിക്കേണ്ടു. നിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരായി ഞങ്ങളോട് ദയ തോന്നി ഞങ്ങളെ കൈവിട്ട് കളയാതിരിക്കണമേ. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ ദുർഗം നിന്നുമൊത്തം നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ പുറന്തള്ളിക്കളയുകയും ചെയ്യുമാറാകരുതേ. ആമീൻ.
ദൈവത്തിന്റെ സന്നിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, വലിയ നോമ്പിന്റെ അവസാന ഭാഗത്തേക്ക് നാം വരികയാണ്. വലിയ നോമ്പ് ശ്രേഷ്ഠമായിട്ട് അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് എല്ലാവിധ സാഹചര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട്. അത് നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുവാനും ഈ നോമ്പ് നന്മയ്ക്ക് മുഖാന്തരമായി തീരുവാനും തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം. ആരാധനാ വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണല്ലോ വലിയ നോമ്പിന്റെ കാലഘട്ടം. കോംപ്രിഹെൻസീവ് ഓഡിറ്റിംഗ് എന്നുള്ളത് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള സംഗതിയാണ്. എല്ലാ സ്ഥാപനങ്ങൾക്കും അവരുടെ ഒരു എല്ലാ അവരുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു കോംപ്രിഹെൻസീവ് ഓഡിറ്റിംഗ് ഉണ്ട്. അത് ഈ കണക്ക് മാത്രമല്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റ് ചെയ്യുന്ന മാത്രമല്ല, കോംപ്രിഹെൻസീവ് ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാം അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ സ്റ്റോക്കും അതിന്റെ സെയിലും പർച്ചേസും എല്ലാം എല്ലാ സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യുന്ന അതിനെയാണ് കോംപ്രിഹെൻസീവ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അത് മിക്ക സ്ഥാപനങ്ങൾക്കും മിക്ക പ്രസ്ഥാനങ്ങൾക്കും അതിന്റെ ഓരോ കാലഘട്ടത്തിൽ അത് വിലയിരുത്തും. അപ്പോൾ എന്നിട്ട് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും എവിടെയൊക്കെ കുറവുകളുണ്ടോ ആ കുറവുകളൊക്കെ പരിഹരിക്കാനായിട്ട് ഉള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കും. സാധാരണഗതി കോംപ്രിഹെൻസീവ് ഓഡിറ്റിംഗ് നടത്തുന്ന ആൾ തന്നെയാണ് അതിനുള്ള പരിഹാരവും കൂടെ നിർദ്ദേശിക്കുന്നത്. എല്ലാ സ്ഥാപനങ്ങൾക്കും അതിനുള്ള പരിഹാരം നിർദ്ദേശിച്ച് അങ്ങനെ, അതാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന സംഗതി. സത്യത്തിൽ നോമ്പ് ഓരോ വ്യക്തിയുടെയും ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിലെ കോംപ്രിഹെൻസീവ് ഓഡിറ്റിങ്ങിനുള്ള സമയമാണ്. 50 ദിവസത്തെ ദീർഘമായ വളരെ ശക്തമായ ഓഡിറ്റിങ്ങാണ്. അത് ഓഡിറ്റിംഗ് നടത്തി നമ്മുടെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ കുറവുകളുണ്ട്, കൂടുതൽ ശക്തമായിട്ട് മുന്നേറുവാൻ്റെ കവണ്ണമുള്ള ഓഡിറ്റിംഗ് നടത്തിയിട്ട് അതെല്ലാം എഴുതി വെച്ച്, അതുകൊണ്ടാണ് പഴയ ആൾക്കാർ കുമ്പസാരിക്കാൻ പോകുന്ന എടുത്തുണ്ടോ ഒരു തുണ്ട് പേപ്പറും ഒക്കെ ആയിട്ടാ പോകുന്നത്. ആ തുണ്ട് പേപ്പറിനകത്ത് എല്ലാം എഴുതും, എന്തൊക്കെ കുറവുകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് എഴുതി, അങ്ങനെ ഓഡിറ്റിങ്ങിന് പോയി അവിടെ ചെന്നിരുന്ന് ഇത് ഷെയർ ചെയ്ത് പുതിയ അഡ്വൈസസ് ഒക്കെ സ്വീകരിച്ച് അങ്ങനെ പെസഹ അനുഭവിച്ച് പുതിയ ജീവിതത്തിലേക്ക് പോയിത്തീർന്നു. അതാണ് വലിയ നോമ്പിന്റെ അതിന്റെ ഡിസിപ്ലിൻ. അതാ വലിയ നോമ്പിന്റെ ഡിസിപ്ലിൻ. ഒരു ഓർത്തഡോക്സ് സഭ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള സംഗതിയാണ് നോമ്പെന്ന് പറയുമ്പോൾ. സ്വാഭാവികമായിട്ട് ഈ മീനും മുട്ട ഇറച്ചിയൊക്കെ കഴിഞ്ഞ് ഇല്ലാത്ത ഒരു കാലഘട്ടം എന്നുള്ള ഒരു ചിന്തയാ പൊതുവെ ഇപ്പൊ വന്നിരിക്കുന്നത്. മീനും മുട്ട ഇറച്ചിയൊന്നും ഉപയോഗിക്കാത്ത ഒരു കാലഘട്ടം. അത് ഇപ്പം മനുഷ്യരൊക്കെ ഈ കുറച്ചൊക്കെ ഉപയോഗിച്ചാൽ എന്താന്നുള്ള രീതിയൊക്കെ ഉണ്ട്. ഈ അടുത്ത സമയത്ത് ഞാനൊരു വീട്ടിൽ നിന്നിരുന്നപ്പോഴേ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിയുമ്പോൾ എല്ലാവരുടെ ഇപ്പോൾ അപ്പൊ അവിടെ ഒരു പയ്യനുണ്ട്. അപ്പൊ അവനോട് പറഞ്ഞിരിക്കാൻ പറഞ്ഞു. അവൻ വന്നിരുന്നിട്ട് കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താ കഴിക്കുന്നില്ല? ഞാൻ ഐ ഓൾറെഡി ഏറ്റ് തരുമായി, ഞാൻ കഴിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്തോ കഴിച്ചേ? ഐ ഏറ്റ് സം പ്രോട്ടീൻ. പ്രോട്ടീനാണ് കഴിച്ചത്, അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല പ്രോട്ടീൻ കഴിച്ചത്. പ്രോട്ടീൻ ഡ്രിങ്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇല്ലയാ, ചില പിള്ളേരൊക്കെ ഇങ്ങനെ മസിലൊക്കെ വരാൻ വേണ്ടി പ്രോട്ടീൻ ഡ്രിങ്ക് ഒക്കെ കുടിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഐ ഏറ്റ് സം പ്രോട്ടീൻ എന്ന് പറഞ്ഞപ്പോ എനിക്കത് അങ്ങോട്ട്, ഞാനൊരു പഴയ മനുഷ്യനാണല്ലോ, എനിക്കത് അങ്ങോട്ട് ക്ലിക്കായില്ല. പിന്നെ അവസാനം അവൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞു, ഞാൻ മീറ്റ് കഴിച്ചെന്നവന് പറയാൻ വയ്യ. നോമ്പ് സമയത്ത് എങ്ങനെയാ തിരുമേനോട് പറയുന്നത്, ഞാൻ മീറ്റ് കഴിച്ചത്. അപ്പൊ അങ്ങനെ ഈ കോംപ്രിഹെൻസീവ് ഓഡിറ്റിംഗും പോട്ട, ഈ നോമ്പ് ഭക്ഷണത്തിനകത്ത് റെസ്ട്രിക്ഷൻ ഉള്ള ഒരു കാലഘട്ടമാണ് എന്നുള്ള ഒരു ധാരണയിലായി ഇപ്പൊ മനസ്സിലിരിക്കുന്നത്. അത് മാത്രമല്ല, അത് അതിന്റെ ഒരു ഘടകം എന്നുള്ളതേ ഉള്ളൂ. നമ്മൾക്ക് നമ്മുടെ എല്ലാ താല്പര്യങ്ങളെയും നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ ശ്രദ്ധ മുഴുവൻ നമ്മളിലേക്ക് കൊണ്ടുവരുവാണ്. നമ്മുടെ എല്ലാ ബാഹ്യമായ താല്പര്യങ്ങളിൽ നിന്നും കൺട്രോൾ ചെയ്ത് നമ്മുടെ ശ്രദ്ധ നമ്മളിലേക്ക് കൊണ്ടുവന്ന് ഒരു നാം നമ്മുടെ ഒരു ഓഡിറ്റിംഗ് നടത്തുന്ന പ്രക്രിയയാണ് ഈ നോമ്പിൽ നടക്കേണ്ടത്. അപ്പൊ അത് ഇതുവരെ ഓഡിറ്റിംഗ് തുടങ്ങിയിട്ടില്ലാത്തവര് ഇപ്പോ തുടങ്ങണം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോ ഇത് പറയും. നമുക്കിപ്പോ ഈ ഭദ്രാസനത്തിലെ എല്ലാ മനുഷ്യരും ഒന്നും ഇതിൽ സംബന്ധിക്കുന്നില്ല. കുറച്ച് മനുഷ്യരെ സംബന്ധിക്കുന്നുള്ളൂ. പക്ഷേ കുറച്ച് മനുഷ്യരാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാ ബുധനാഴ്ചയും ഈ ഭദ്രാസനത്തിലെ കുറച്ച് മനുഷ്യർക്ക് ഒന്നിച്ചുകൂടി സഭയ്ക്ക് വേണ്ടി, ഭദ്രാസനത്തിന് വേണ്ടി, നാം ഓരോരുത്തർക്കും വേണ്ടി, സഭയുടെ എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുവാനും ഒക്കെ ആയിട്ട് ദൈവം നൽകിയിരിക്കുന്ന അവസരം എന്ന് പറയുന്നത് അത് വലിയൊരു അനുഗ്രഹമായിട്ട് കണ്ട് പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നാം എന്താണ് എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ തക്കവണ്ണം ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തെ വിലയിരുത്തി നോമ്പ് ധന്യമാക്കുവാൻ തക്കവണ്ണം പ്രത്യേകം ഉള്ള ഒരു ശ്രമം ഉണ്ടാകണം എന്നുള്ളത് സ്നേഹത്തോടെ ഞാൻ ആമുഖമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് ലിസി കൊച്ചമ്മയാണ്. കഴിഞ്ഞ ഒരു സന്ദർഭത്തിൽ കൊച്ചമ്മ ധ്യാനം നയിച്ചതാണ് ബഹുമാനപ്പെട്ട വൈ ജോണച്ചൻ, കല്ലട, കൊല്ലം ഭദ്രാസനത്തിലെ കല്ലട സെന്റ് തോമസ് ഈസ്റ്റ് കല്ലട സെന്റ് തോമസ് പള്ളി വികാരിയായിരിക്കുന്ന വൈ ജോണച്ചന്റെ കൊച്ചമ്മയാണ്. അച്ഛനും കൊച്ചമ്മയും അമേരിക്ക സന്ദർശനത്തിലാണ്. പല സന്ദർഭങ്ങളിൽ വിവിധ ഇടവുകളിൽ കൊച്ചമ്മ മറ്റുപറയും സമാജത്തിനും അല്ലാതെയും ധ്യാനവും പ്രസംഗവും ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മയിലും ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. റിട്ടയേർഡ് കേണലാണ് കൊച്ചമ്മ. ലിസി കൊച്ചമ്മയെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൊല്ലം ഭദ്രാസന ദിവ്യബോധനത്തിന്റെ ചുമതല കൊച്ചമ്മയ്ക്കുണ്ട്. അതുപോലെ തന്നെ കൗൺസിലിംഗിൽ പരിശീലനം നേടിയിട്ടുള്ളത് കൊണ്ട് ഭദ്രാസന കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷയിൽ കൈത്താങ്ങായിരുന്നു കൊണ്ട് സഭയുടെ പ്രവർത്തനത്തിൽ പങ്കാളിയാകുന്ന കൊച്ചമ്മ നമുക്കൊക്കെ മാതൃകയാണ്. കൊച്ചമ്മയെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയും ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുകയും തുടർന്ന് ബഹുമാനപ്പെട്ട ലിസി കൊച്ചമ്മ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 120-ാമത്തെ ഗീതം ദൈവം ഭാഗം സമർപ്പിക്കാം. ഏറ്റവും സുപരിചിതമായ പഴയ ഗീതം എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി. ഒരു പഴയ ഗീതമാണെങ്കിലും ഇന്നും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യവും ബോധ്യവും ഒക്കെ ദൈവിക നാമത്തിനു വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഓർമ്മപ്പെടുത്തല് ഈ ഗീതത്തിൽ കൂടി നമ്മൾ തിരിച്ചറിയുന്നു. എല്ലാം സ്നേഹത്തിൽ കൂടി കാണുവാനും എല്ലാം സ്നേഹത്തിൽ കൂടി തന്നെ ചെയ്യുവാനും, അങ്ങനെ ക്രിസ്തുയേശുവിന്റെ ഭാവം നമ്മൾ രൂപപ്പെട്ട് വരത്തക്കവണ്ണം ഒരു ആത്മീയ ഉത്തേജനം രൂപപ്പെടുത്തിയെടുക്കുന്ന ശ്രേഷ്ഠമായ ഒരു ഗീതം ദൈവം ഭാഗം സമർപ്പിച്ചുകൊണ്ട് തുറന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം.
എല്ലാ മംഗേ മഹത്വത്തിനായി
നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധാരിച്ചു ചെയ്യും ക്രിയകൾ. ഭൂവിൽ ഞങ്ങൾക്കല്ല വാരവരെ തന്നെ വാഴ്വിനായി മാത്രം തീരണമേ. ഭൂവിൽ ഞങ്ങൾക്കല്ല വാരവരെ തന്നെ വാഴ്വിനായി മാത്രം തീരണമേ. എല്ലാ അങ്ങേ മഹത്വത്തിനായല്ല അങ്ങേ പുകഴ്ചയ്ക്കുവാൻ തീർന്നിടണമേ. പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ. എല്ലാ അങ്ങേ മഹത്വത്തിനായി വസ്ത്രതാനിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം നിന്റെ പുന്നുനാമ മഹത്വത്തിന ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. നിന്റെ പുന്നുനാമ മഹത്വത്തിന ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എല്ലാ അങ്ങേ മഹത്വത്തിനായല്ല അങ്ങേ പുകഴ്ചയ്ക്കുവായി തീർന്നിടണമേ. പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ. എല്ലാ അങ്ങേ മഹത്വത്തിനായി.
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട ജിസി കച്ചമ്മ വളരെ സ്നേഹാദരവോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കൊച്ചമ്മ, ഹലോ ഹലോ
ഹലോ
കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ കൊച്ചമ്മ, കേൾക്കാം.
ത്രിമേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ വിശ്വാസിയുള്ള സമൂഹമേ, അല്പസമയം ദൈവവചനം പറയുവാൻ എനിക്ക് കിട്ടിയ ഈ അവസരത്തെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നാം വലിയ നോമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ശരീരാത്മ ദേഹികളുടെ വിശദീകരണത്തിലൂടെയും വിശുദ്ധ കൂതാർച്ചകളുടെ അനുഭവത്തിലൂടെയും നാം വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നോമ്പിന്റെ അവസരത്തിൽ എന്റെ പരിമിതമായ അറിവിൽ നിന്നും ഞാൻ ചിന്തിക്കുവാൻ എടുത്തിരിക്കുന്ന ഒരു വിഷയം രഹസ്യം എന്നതാണ്. എനിക്ക് അത്രമാത്രം അറിവൊന്നുമില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നെങ്കിൽ ക്ഷമിക്കുകയും അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വിശുദ്ധ രഹസ്യം, അതായത് വിശുദ്ധ കൂതാശകളെ നാം വിശുദ്ധ രഹസ്യം എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ രക്ഷാകരമായ ഉദ്ദേശങ്ങളും ആലോചനകളും പദ്ധതികളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇത് മനുഷ്യനെയും ലോകത്തെയും സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. പഴയ നിയമത്തിലൂടെ പ്രവാചകരിലൂടെ ഭാഗം ഭാഗമായും വിവിധമായും ഇവ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്നിരുന്ന ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ പൂർണ്ണത ക്രിസ്തുവിൽ വെളിപ്പെട്ടുവന്ന് മർക്കോസിന്റെ സുവിശേഷം 1:15 വ്യക്തമായിരിക്കുന്നു. അതായത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കാലത്തികവിൽ ദൈവപുത്രൻ മനുഷ്യനായി അവതരിപ്പിക്കപ്പെട്ടു, മനുഷ്യപുത്രരെ ദൈവപുത്രരാക്കുവാൻ വേണ്ടി. ഈ രക്ഷാകര പദ്ധതിയിൽ കൂതാശകളിലൂടെയാണ് സഭ പങ്കുചേരുന്നത്. ഈ രഹസ്യത്തെ ഇസ്രായ ഭാഷയിൽ സോദ് എന്നും അർമായ ഭാഷയിൽ ഇതിനെ റാസ് എന്ന് പറയുന്നു, ഗ്രീക്കിൽ ഇതിനെ മിസ്റ്റോറിയൻ എന്നും ഇംഗ്ലീഷിൽ ഇതിനെ മിസ്റ്ററി എന്നും മലയാളത്തിൽ ഇതിനെ മർമ്മങ്ങൾ അഥവാ രഹസ്യങ്ങൾ എന്നുമാണ് പറയുന്നത്. പഴയ നിയമം നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവസഭയെയും അതിലെ രഹസ്യ ആലോചനകളെയും വെളിപ്പെടുത്താൻ പല ഭാഗങ്ങളുണ്ട്. സങ്കീർത്തന പുസ്തകം 82:1 ദൈവം ദൈവസഭയിൽ നിൽക്കുന്നു എന്നും സങ്കീർത്തനങ്ങൾ 89:5-7 വരെയുള്ള വാക്യങ്ങൾ ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഭയങ്കരനെന്നും വെളിപ്പെടുത്തിയിരിക്കുന്നു. യിരെമ്യാ പ്രവചനം 23:18 യഹോവയുടെ വചനം ദർശിച്ച് കേൾക്കുവാൻ തക്കവിധം അവന്റെ ആലോചനാ സഭയിൽ നിൽക്കുന്നവനാർ. ഇയ്യോബ് 15:8 നീ ദൈവത്തിന്റെ മന്ത്രിസഭയിൽ കൂടിയിട്ടുണ്ടോ? എലിഫോസ് ഇയ്യോബിനോട് ചോദിക്കുന്നതാണ്.
ആമോസ് 3:7 ഇപ്രകാരം പറയുന്നു, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ഭക്തന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. തന്റെ പ്രവാചകന്മാർ ദൈവഹിതം ഗ്രഹിക്കുന്നവരാണെന്നർത്ഥം. ദാനിയേൽ 2:7 നെബുക്കനേസർ രാജാവിന്റെ രാജ്യത്വത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് ദൈവിക നിശ്ചയം വിദ്വാൻമാർക്കും മന്ത്രവാദികൾക്കും വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല, എന്നാൽ ദാനിയേലിനത് വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞു. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് അറിയിച്ചിരിക്കുന്നുവെന്ന് ദാനിയേൽ പ്രവചനം 2:27 എഴുതിയിരിക്കുന്നു. പഴയ നിയമത്തിൽ രഹസ്യം എന്നത് 8 പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ 17 പ്രാവശ്യം രഹസ്യം അഥവാ മർമ്മം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഇതിന്റെ അർത്ഥം ഉൾപ്രവേശിക്കുക അല്ലെങ്കിൽ ഉൾനയനം ചെയ്യുക എന്നതാണ്. ഇനിയും ദൈവത്തിന്റെ ഈ രക്ഷാകര പദ്ധതിയെ എന്തുകൊണ്ടാണ് രഹസ്യമെന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് അല്പം ചിന്തിക്കാം. ഒന്നാമത്തത്, ഇത് ദൈവത്തിന്റെ അനന്തജ്ഞാനത്തിലുള്ളതാണ്. രണ്ടാമതായി, ലോകസൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവം ഇത് മുൻ നിയമിച്ചതാണ്. മൂന്നാമതായി, പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും ഇത് മറഞ്ഞിരിക്കുന്നതുമാണ്. 1 കൊരിന്ത്യർ 2:7 ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. മനുഷ്യൻ പാപത്തിൽ വീണു സാത്താന്റെ അടിമയായി നിത്യജീവൻ നഷ്ടപ്പെട്ടതുമൂലം ദൈവത്തിൽ നിന്ന് അകന്നു. ആ നിത്യജീവനിലേക്ക് നമ്മെ ദൈവം കൊണ്ടുവരുവാനാണ് എന്നും ആഗ്രഹിക്കുന്നത്. നമ്മെ മാത്രമല്ല പ്രപഞ്ചം മുഴുവനും രക്ഷിക്കപ്പെടണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. റോമർ 16:24 പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യജീവന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപാട് എന്നെഴുതിയിരിക്കുന്നു. ദൈവീ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് ആധ്യാത്മിക വളർച്ച പ്രാപിച്ചിട്ടുള്ള പക്വമതികൾക്ക് മാത്രമേ ഈ ജ്ഞാനം ദൈവം നൽകിയിട്ടുള്ളൂ. 1 കൊരിന്ത്യർ 2 ഇത് വ്യക്തമായിരിക്കുന്നു. ലൗകികർക്ക് മറിഞ്ഞിരിക്കുന്നതും നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നതുമായ രക്ഷാകര പദ്ധതി എന്ന രഹസ്യം എന്നവിടെ എഴുതിയിരിക്കുന്നു. സാധാരണക്കാർക്ക് ഇത് മൂടപ്പെട്ട് വെച്ചിരിക്കുന്ന രൂപത്തിലേ കാണപ്പെടുന്നുള്ളൂ. ഈ രഹസ്യ സ്വഭാവമാണ് ദൈവത്തിന്റെ ഈ രക്ഷാകര പദ്ധതിയെ രഹസ്യം എന്ന് പേര് നൽകുന്നത്. നമുക്ക് 2 കണ്ണുകളുണ്ട്, ഒന്ന് പുറംകണ്ണും ഒന്ന് അകംകണ്ണും. പുറംകണ്ണ് കണ്ണു കാണുവാണെങ്കിൽ ഈ രഹസ്യത്തിന്റെ മർമ്മം നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. നമ്മുടെ അകംകണ്ണ് തുറന്നാൽ മാത്രമേ ഈ രഹസ്യങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. 2 രാജാക്കന്മാർ 6:14 പറയുന്നുണ്ട്, എലീശ പ്രവാചകന്റെ ഭൃത്യൻ ആരാം പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ട് ഭ്രമിച്ച് എലീശയോടെ ചോദിക്കുന്നു, നമ്മോടുകൂടെ കണ്ടുകൊണ്ട് ഭ്രമിക്കുന്നു. എലീശ പറയുകയാണ്, പേടിക്കേണ്ട, നമ്മോടുകൂടെയുള്ളവർ അവരോടുകൂടെ ഉള്ളവരിലും അധികം എന്ന് പറഞ്ഞു. യഹോവേ ഇവൻ കാണത്തക്ക വിധം ഇവന്റെ കണ്ണുകൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ അകങ്ങണ്ണ് തുറന്ന് വലിയൊരു സൈന്യത്തെ കാണുവാൻ ഇടയായി എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 7:55 സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ ദൈവത്തെയും ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന യേശുവിനെയും കണ്ടുവെന്ന് എഴുതിയിരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ മർമ്മം ശിഷ്യന്മാർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പുറത്തുള്ളവർക്ക് ഇവ സകലവും ഉപമകളാൽ മാത്രം ലഭിക്കുന്നു. മർക്കോസ് 4:11 മത്തായി 13:11 അജ്ഞത മുൻവിധി ഇവ കൊണ്ട് ദൈവത്തിന്റെ പദ്ധതി മനുഷ്യർക്ക് വെളിപ്പെടുന്നില്ല എന്ന് കാണാം. കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും അറിയാതെയും ഇരിക്കുന്നു. ഇനി ക്രിസ്തു എന്ന രഹസ്യം, ഇതിൽ 6 ഘടകങ്ങളാണുള്ളത്. 1 തീമത്തിയോസ് 3:9 അത് വിശദമാക്കുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. ഇനിയും ജാതികളുടെ രക്ഷയും ഈ രഹസ്യത്തിൽ ഉൾപ്പെടുന്നു. എഫേസ്യർ 3:6 ജാതികൾ സുവിശേഷത്തിൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികൾ ആകണം എന്നുള്ളത് തന്നെ. അവർ ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. എഫേസ്യർ 1:9-10 വാക്യങ്ങളിൽ സ്വർഗത്തിലും ഭൂമിയിലുള്ളതും എല്ലാം ഒന്നായി തീരണമെന്ന് കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. ദൃശ്യവും അദൃശ്യവുമായ സകലവും അന്ധകാര ശക്തികളിലുള്ള വിജയവും രക്ഷാകര പദ്ധതിയുടെ ലക്ഷ്യമാണ്. നാം സഭയിലൂടെയാണ് ഈ ദൈവിക രഹസ്യങ്ങളുടെ പൊരുൾ നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നത്. വിശുദ്ധ മാമോദീസയിലൂടെ, പുനർജനനത്തിലൂടെ, മൂറോൻ അഭിഷേകത്തിലൂടെ നാം സ്വർഗത്തിലെ പൗരത്വം സ്വീകരിക്കുകയും സഭയിലെ അംഗത്വം സ്വീകരിക്കുകയും പ്രകാശത്തിന്റെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു. വിശുദ്ധ കുർബാനയിലൂടെ ക്രൂശിലെ യാഗാർപ്പണവും പുനരുത്ഥാനത്തിന്റെ തേജസ്സിലും നാം പങ്കുന്നു. കുർബാന അനുഭവത്തിലൂടെ ക്രിസ്തു എന്ന രഹസ്യം നാം ഉൾക്കൊള്ളുന്നു. മറ്റോരോ കൂടാഴ്ചകളിലും ദൈവിക മർമ്മം വെളിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നാം വിസ്മരിക്കരുത്. ഇനിയും നാം വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് വളരുകയും അതുപോലെ തന്നെ നാം രഹസ്യങ്ങളിൽ പങ്കാളികളാകുകയും ദൈവം നമ്മിൽ വസിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമതായി, ദൈവത്തെ ആയിരിക്കുന്ന പ്രകാരം ദൈവത്തെ കാണുവാനാകില്ലെന്ന ഉൾക്കാഴ്ച നമുക്കുണ്ടാകുന്നു. രണ്ടാമത്, മനുഷ്യ സങ്കല്പങ്ങൾ പോലെ ദൈവത്തിന് ഒരു രൂപമില്ല എന്ന് നമുക്ക് ഉൾക്കാഴ്ചയുണ്ടാകുന്നു. വെളിച്ചത്തിന്റെ ആധിക്യത്തിൽ നമ്മളുടെ കാഴ്ച അസാധ്യമാകുകയും നമ്മുടെ നഗ്നനയനങ്ങൾ അന്ധകാരമാകുകയും ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ദൈവം മനുഷ്യ മനസ്സിനും ബുദ്ധിക്കും അപ്രാപ്യനാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ദൈവത്തെ പൂർണമായും അറിയുവാനാവില്ല എന്ന അറിവാണ് ദൈവജ്ഞാനം എന്ന് പറയുന്നത്. ദൈവത്തെ കാണാനാവില്ല എന്നറിയുന്നതാണ് ദൈവദർശനം എന്ന് പറയുന്നത്. ഇപ്രകാരം ഈ നോമ്പിന്റെ സമയത്തും യെസഹായുടെ സമയത്തുമൊക്കെ നാം പാടുന്നുണ്ട്. രഹസ്യം രഹസ്യം കൽപ്പിക്കീശൻ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. ചിലപ്പോഴെല്ലാം നാം അർത്ഥമറിയാതെ പാടുന്നതാണ്. അതുകൊണ്ട് ഈ എന്റെ ഒരു ചെറിയ സംരംഭം ദൈവത്തിന്റെ ഈ മർമ്മങ്ങളെ അല്പമായിരുന്നു വിശദീകരിക്കുന്നതായിരുന്നു. ദൈവം ഇതിനെ എന്നോട് കാണിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തോട് നന്ദിയോട് സ്തോത്രം ചെയ്യുകയും അതുപോലെ തന്നെ ഇതിനെ എനിക്ക് അവസരം തന്ന അച്ഛനോടും തിരുമനസിനോടും വന്നി വൈദിക ശ്രേഷ്ഠയോടും ദൂരെയും ചാരയുമായിരുന്ന ഇത് എന്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ ചെറിയ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
വേദപുസ്തകത്തിലെ വലിയൊരു വേദശാസ്ത്രമാണ് ഈ രഹസ്യം എന്നുള്ളത്. സത്യത്തിൽ ഇത് വേദശാസ്ത്രജ്ഞന്മാരെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണ്. വലിയ ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് തീസിസും ഒരുപാട് സ്റ്റഡീസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതും എന്നാൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതുമായ ഒരു വലിയ വിഷയമാണ് മിസ്റ്ററി, രഹസ്യം, മർമ്മം എന്നൊക്കെ പറയുന്നത്. അത് വളരെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വേദപുസ്തകത്തിൽ നിന്ന് റെഫറൻസ് ഒക്കെ എടുത്തുകൊണ്ട് കൊച്ചമ്മ മനസ്സിലാക്കുവാൻ തക്ക വണ്ണം സാധിച്ചു. കൊച്ചമ്മയോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുക. വേദപുസ്തകത്തിൽ പറയുന്ന പല സംഗതികളും രഹസ്യമാണ്, നമുക്ക് മനസ്സിലാകും. ക്രിയേഷൻ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം രഹസ്യമാണ്. ദൈവ വചനത്തിന്റെ വചനത്തിലൂടെ സൃഷ്ടി മുഴുവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. അത് നമ്മൾ വിശ്വസിക്കുന്ന വേദപുസ്തകത്തിൽ പറയുന്നു, പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചു. ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറഞ്ഞു ഉണ്ടായി. ഈ ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറയുന്ന ആ വാക്യത്തിലൂടെ, ആ വചനത്തിലൂടെ സൃഷ്ടി ഉണ്ടായപ്പോ അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്കറിയത്തില്ല. അത് രഹസ്യമാണ്. അങ്ങനെ വേദപുസ്തകത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും, വേദപുസ്തകത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, സൃഷ്ടിയിൽ നാം നമുക്ക് ചുറ്റും കാണുന്ന എല്ലാം അതിന്റെ മർമ്മങ്ങൾ കണ്ടെത്താൻ പ്രയാസമാണ്. ദൈവ സൃഷ്ടിയുടെ മർമ്മങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് ചുറ്റും കാണുന്ന സംഗതികൾ എല്ലാം അതിന്റെ മർമ്മങ്ങൾ. ഒരു പൂ വിടർന്നു വരുന്ന പോലും അല്ലേ, ഒരു പൂ വിടർന്നു വരുന്നത് അതൊരു മിസ്റ്ററിയാ. അതെങ്ങനെയാ അത് വളർന്നു വരുന്നത്? ശാസ്ത്രം പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ആ വിടർന്നു വരുന്ന അത് അവതരിപ്പിക്കാൻ സാധ്യമല്ല. തീർച്ചയല്ല. അപ്പൊ അത് വിശുദ്ധ കുർബാനയിൽ അപ്പവീഞ്ഞുകൾ തിരിശരീര രക്തങ്ങളായിട്ട് മാറുന്നു. അത് എങ്ങനെയാ മാറുന്നത്? അതൊരു മിസ്റ്ററി, അത് രഹസ്യമാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ പറ്റി, അല്ലെങ്കിൽ സൃഷ്ടിയിലെ ദൈവിക രഹസ്യങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം. ദൈവത്തിന്റെ അരുളപ്പാടുകൾ പോലും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അതുകൊണ്ട് അത് ഒന്നും തന്നെ. അപ്പൊ അബ്രഹാമിന് വെളിപ്പെട്ട ദൈവം, മോശയ്ക്ക് വെളിപ്പെട്ട ദൈവം, ദാവീദിന് വെളിപ്പെട്ട ദൈവം, പ്രവാചകന്മാർക്ക് അവിടെ സംസാരിച്ച ദൈവം, എല്ലാം വ്യത്യസ്തങ്ങളായ രീതിയിലാണ്. എന്തുകൊണ്ട് വ്യത്യസ്തത? എന്തുകൊണ്ട് പ്രത്യേക രീതി? ഓരോരുത്തരോടും പ്രത്യേകത എന്ത്? ഇതെല്ലാം ദൈവീക രഹസ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള സംഗതിയാണ്. പക്ഷെ ഈ ദൈവീക രഹസ്യങ്ങളെ മനുഷ്യർക്ക് മനസ്സിലാക്കി തരുന്ന ചില സംഗതികൾ വേദപുസ്തകത്തിൽ നടക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിൽ ഒരു വലിയ രഹസ്യത്തിന്റെ വെളിപ്പെടൽ നാം കാണുന്നുണ്ട്. അത് ഇത് എമാവൂസ് സ്റ്റോറി. രണ്ടു പേര് വർത്തമാനം പറഞ്ഞു പോവുക, അവരുടെ ഇടയിൽ തർക്കമുണ്ട്. എന്തിനെ പറ്റിയ തർക്കം? ചില രഹസ്യങ്ങൾ, അവർക്ക് മനസ്സിലാകാത്ത ചില രഹസ്യങ്ങളുണ്ട്. എന്താ രഹസ്യം? എന്താ? യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സംഗതികളാണ്. അവര് തർക്കിക്കുക, അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണല്ലോ തർക്കം ഉണ്ടായത്. അവർക്ക് രണ്ടുപേരും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരുന്നു, ക്രിസ്തുവിനെ കണ്ടിരുന്നു, അതിശയങ്ങൾ കണ്ടു, യെരുശലേമിൽ താമസിച്ചവരാണ്. പക്ഷെ അവര് രണ്ടുപേരും ഈ ക്രിസ്തുവിനെ പറ്റി മനസ്സിലാക്കിയത് രണ്ടു തരത്തിലാണ്. എന്തൊക്കെയോ രഹസ്യങ്ങൾ അവിടെയുണ്ട്. ആ രഹസ്യങ്ങൾ അവർക്ക് മനസ്സിലാകാതെ വന്നപ്പോ അവരുടെ ഇടയിൽ തർക്കമുണ്ടായി. അങ്ങനെ സത്യത്തിൽ വിവിധ സഭകളിൽ നിന്ന് ലോകത്ത് നിലനിൽക്കുന്നതും അധികാരത്തിന്റെ പേരിൽ സഭകൾ ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ചർച്ചാ വിഷയമായിരിക്കുന്ന എന്താ? ദൈവിക മർമ്മങ്ങളുടെ, ദൈവിക രഹസ്യങ്ങളുടെ പൊരുൾ രണ്ടു പക്ഷത്തു നിന്നുകൊണ്ട് തർക്കിച്ചാണല്ലോ. അതാണല്ലോ വേദശാസ്ത്രം. ഇപ്പം കത്തോലിക്ക ദൈവശാസ്ത്രം എന്ന് പറയുന്നതും ഓർത്തഡോക്സ് ദൈവശാസ്ത്രം എന്ന് പറയുന്നതും പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത് എല്ലാം ദൈവിക രഹസ്യങ്ങളെ പറ്റിയുള്ള തർക്കങ്ങളുടെ കാര്യങ്ങളിലാണ് കിടക്കുന്നത്. അപ്പൊ ഈ മനുഷ്യർ രണ്ടുപേരും ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോ അവരുടെ തർക്കമുണ്ടായി. അവരോട് പറഞ്ഞു, പിന്നെ ദൈവിക രഹസ്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. ദൈവിക രഹസ്യങ്ങൾ അവരോട് കൂടെ നടന്ന ആ ക്രിസ്തു പറഞ്ഞു കൊടുത്തു. അപ്പം നുറുക്കി അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോ ദൈവിക രഹസ്യം അവർക്ക് വെളിപ്പെട്ടു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന അനുഭവം ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടല് മനുഷ്യന് ഭൂമിയിൽ നൽകുന്ന സംഗതിയാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ വിഷയങ്ങളും വെളിപ്പെടാത്ത, നമുക്ക് മനസ്സിലാകാത്ത രഹസ്യങ്ങളാണ്. ഒരു മനുഷ്യന് ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടലുകൾ കാലാകാലങ്ങളിൽ അവന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ, അവന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ പൂർണ്ണമായ വെളിപ്പെടലുകൾ ഉണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വെളിപ്പെടലുകളാണ് ഉണ്ടാകുന്നത്. ഓരോ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടലുകൾ ഉണ്ടാകുന്നത് കാരണമായി തീരുന്നത് വിശുദ്ധ കുർബാന അനുഭവമാണ് എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിലെ സ്റ്റോറി അവിടെ ആ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 10 വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. രഹസ്യം വെളിപ്പെട്ടു. ഇത്രയും നേരം അവരുടെ കൂടെ നടന്ന രഹസ്യം ആരാണെന്നുള്ളത് അവർക്ക് വെളിപ്പെടുന്നില്ല, അവർക്ക് മനസ്സിലായിരുന്നു. അതൊരു രഹസ്യമായിരുന്നു. അവരുടെ കൂടെ നടക്കുന്നുണ്ടെങ്കിലും അവർക്ക് രഹസ്യമായിരുന്നു ആരാണെന്നുള്ളത്. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വലിയ രഹസ്യമായിരുന്നു. പക്ഷെ അവൻ പൊരുൾ പറഞ്ഞു കൊടുക്കുമ്പോ അവരുടെ ഉള്ളു കത്തിക്കൊണ്ടിരുന്നു. അവൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവവചനം ശ്രദ്ധിച്ചപ്പോൾ അവരുടെ ഉള്ളു കത്തിക്കൊണ്ടിരുന്നു. ആ ഉൾക്കത്തലിന്റെ നിറവിൽ, വചനത്തിന്റെ ഉൾക്കത്തലിന്റെ നിറവിൽ അവർ ദൈവ വചനം ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല, അവർ അപ്പം, വാഴ്ത്തപ്പെട്ട അപ്പം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് രഹസ്യം അവർക്ക് വെളിപ്പെട്ടു. സത്യത്തിൽ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ദൈനംദിന ജീവിതത്തിൽ ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടലുകൾ നമ്മൾക്കുണ്ടാക്കുന്നു. അങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി അവന്റെ ജീവിതത്തെ നയിച്ചുകൊണ്ട് പോകേണ്ടത് എന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. സഭ നമ്മോട് പഠിപ്പിക്കുന്ന അതാണ്, അതാണ് ദൈവിക രഹസ്യങ്ങൾ സാധാരണ മനുഷ്യ ജീവിതത്തിലെ ചില പ്രാധാന്യം, അല്ലെങ്കിൽ സാധാരണ മനുഷ്യ ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന ഇടപെടലതാണ്. ദൈവിക രഹസ്യങ്ങൾ നമുക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവികമായ രഹസ്യങ്ങൾ, ഓരോ കാര്യങ്ങളിലും നമ്മളുടെ ഇടപെടലുകൾ എങ്ങനെ ഉണ്ടാകണമെന്നുള്ള ദൈവിക മർമ്മം അത് നമുക്ക് വെളിപ്പെടുത്തി തരും. അല്ലെങ്കിൽ ഈ സൃഷ്ടിയെ പറ്റിയുള്ള ദൈവിക മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അത് പൂർണ്ണമായ ഒരു വെളിപ്പെടലല്ല. എന്നാൽ കാലാകാലങ്ങളിൽ കാലഘട്ടത്തിന്റെ സ്ഥിതി അനുസരിച്ച് ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് വെളിപ്പെടും. ആ വെളിപ്പെടലുകൾ നമ്മൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുക എന്നുള്ളത്, യേശു ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുക എന്നുള്ളത്, ദൈവത്തിന്റെ പൊരുളിൽ, ദൈവവചനത്തിന്റെ പൊരുളിൽ ഉള്ളു കത്തുക എന്നുള്ളത്, അതിൽ നിറയുക എന്നുള്ളത് വിശുദ്ധ കുർബാനാനുഭവം, അതിന്റെ കൾബിനേഷനിൽ വിശുദ്ധ കുർബാനാനുഭവം സ്ഥാപിക്കുമ്പോൾ ഓരോ മനുഷ്യനിലൂടെയും ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടും. അതാണ് ഈ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഈ ഒരു ദൈവിക വെളിപ്പെട്ടപ്പോ തിരിഞ്ഞു നടന്നവർ, യെരുശലേമിൽ നിന്ന് തിരിഞ്ഞു നടന്നവർ പിന്നെ യെരുശലേമിലേക്ക്, രഹസ്യത്തിന്റെ വെളിപ്പെടുകൾ ഉണ്ടാകുമ്പോൾ സമാധാനത്തിന്റെ പട്ടണത്തിലേക്കുള്ള യാത്ര സുഗമമായിരിക്കും. തിരിഞ്ഞു നടക്കാണ്ട് നമുക്ക് സാധിക്കും. ഈ വലിയ നോമ്പിന്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോവുകയും പെസഹായ്ക്ക് വേണ്ടി, വലിയ പെസഹായ്ക്ക് വേണ്ടി നാം എല്ലാവരും തയ്യാറാകുകയും ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ഇത് വളരെ രഹസ്യം, പെസഹായുടെ പറ്റി പറയുന്ന അതാണല്ലോ വലിയ രഹസ്യത്തിന്റെ വെളിപ്പെടലാണ്. പെസഹ എന്ന് പറയുന്നത് രഹസ്യമാണ്. പെസഹ എന്ന വലിയ രഹസ്യത്തിലേക്ക് വേണ്ടി നാം തയ്യാറാക്കുമ്പോൾ ഈ ഒരു ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ മനസ്സിനെ നയിക്കേണ്ട ഒരു ചിന്തയാണ് എന്നുള്ളത് പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. പച്ചമ്മയോടുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
പ്രാർത്ഥനയ്ക്ക് മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ 233-ാമത്തെ പേജിലുള്ള മറപ്രേമിന്റെ അനുതാപത്തിന്റെ കീർത്തനം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
കർത്താവേ കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, പിഴയധികാരം ചെയ്തതിനാൽ മുമ്പേ കാളതു വഷളായി. കർത്താവേ എൻ പ്രാർത്ഥനയാൽ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായൊന്നു കുറുകണമേ.
ആ നിന്നാത്മാവെന്നുള്ളിൽ ദിവസം പ്രതി പാർത്തിടണമേ, മൗനം ദീക്ഷിക്കാതെ സഭാനത്തോടതു വാഴണമേ.
എൻ പാപത്തിൻ ബഹുലതയാൽ ഗൃഹാവഴി ഞാൻ പാപിച്ചാം, മുൻവാഗ്ദത്തമകേറ്റിയതിൽ അൽവരമില്ലാത്തവനായി ഞാൻ.
കൃപയുള്ളോ നേരുവായെ വീണ്ടും പുതുതാക്കണമെന്നിൽ, അതു നിൻ ഗീതമെന്നെ കാണി ശമല മനസ്സിൽ പാർക്കണമേ.
കർത്താവേതു ചിന്തകളും ആപവികാരങ്ങളുമറ്റാം, അളവില്ലാത്തൊരു നന്മലമാം ചിത്തമെനിക്ക് കീടണമേ.
മഹാകോപമടുക്കാതെ വൈരമടുത്തവനോടൊന്നും ഉണ്ടാകാത്തൊരു നൃമ്മലമാം ചിത്തമെനിക്ക് കീടണമേ.
കർത്താവേ മണി
നൽകണമേ.
കാമവികാരമശുദ്ധതയും സുഖബോധഭൂമി വകയുന്നു നിരൂപിക്കാതെ ഇരിക്കുന്ന നിർമ്മലചിത്തം നൽകണമേ.
ഭക്ഷണവും ലഹരിയഴും സദനമെന്നിവയൊന്നിലുമേ പ്രിയമില്ലാതെ ഇരിക്കുന്ന നിർമ്മലചിത്തം നൽകണമേ.
കർത്താവേ ദ്രവ്യാഗ്രഹവും മതിയില്ലായ്മയുമാറ്റു സദാ അക്രമമൊക്കെ വെറുക്കുന്ന ബ്രഹ്മലചിത്തം നൽകണമേ.
കർത്താവേ ഉന്നത ഭാവം നികളമശേഷമകറ്റുന്ന നിർമ്മലചിത്തം നൽകണമേ.
നമുക്ക് പ്രത്യേക രോഗസൗഖ്യത്തിനുള്ള പ്രാർത്ഥനകൾക്കുള്ള പേരുകൾ നൽകിയിരിക്കുന്നത്. നമ്മൾ നിരന്തര പ്രാർത്ഥന ഓർക്കുന്നു. രാജി, രാജി സുഖം പ്രാപിച്ചു വരുന്നു. അതുപോലെ മറ്റൊരു രാജിയുടെ പേര് നമ്മൾ ഓർക്കാറുണ്ട്. ആ രാജിയും സുഖമൊക്കെ പ്രാപിച്ചു വരുന്നു എന്നുള്ളൊരു സന്തോഷം. അതുപോലെ അനിയൻ സെന്റ് തോമസ് പള്ളിയിലെ ഡാനിയൽ എന്ന് പറയുന്ന മകനെ വീണ്ടും ഓർക്കുന്നു. രൂപൻ ദൈവസന്നിധിയിൽ ഓർത്ത് കൃത്യമായിട്ട് രൂപേനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ബെൻ തോമസ് ഫിലിപ്പ്, അതുപോലെ നമ്മുടെ പരിതാസമായത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശാന്തമാമയുടെ സഹോദരൻ ജോർജ് തോമസ്, അദ്ദേഹത്തിന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ബെൻ തോമസ് ഫിലിപ്പ്, അതുപോലെ മറ്റൊരു ടോണി വർഗീസ്, ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതുപോലെ മറ്റ് എന്തെങ്കിലും അപേക്ഷകളുണ്ടെങ്കിൽ അവരെയും ദൈവസന്നിധി.
ഞങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, ഈ ബുധനാഴ്ചയുടെ പ്രഭാതത്തിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് നിന്റെ മക്കളായ ഞങ്ങൾ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടുവാനും ദിനംതോറും ഞങ്ങളെ നടത്തുന്ന അവിടുത്തെ വലിയ കൃപകളെ ചിന്തിപ്പാനും മുൻപോട്ടുള്ള പാതകളെ തിരുമുമ്പാകെ സമർപ്പിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ കൂട്ടിച്ചേർത്ത വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തിൽ കൂടുന്ന, നിന്നെ അറിയുന്ന, നിന്നെ മഹത്വപ്പെടുത്തുന്ന എല്ലാ സന്ദർഭങ്ങളും അനുഗ്രഹവും അതോടൊപ്പം തന്നെ ശ്രേഷ്ഠവുമായി ഗണിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ വന്നു പോകുന്ന കുറവുകളെയും ബലഹീനതകളെയും തിരിച്ചറിയുവാനും തിരുത്തുവാനുമുള്ള നല്ല സന്ദർഭങ്ങളായി തിരുവചന ധ്യാനവും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയും ഞങ്ങൾക്ക് മുഖാന്തരമാക്കണമേ. പ്രത്യേകിച്ച് ഈ വലിയ നോയമ്പിന്റെ നാളുകൾ ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് കൂടുതലായി തിരിഞ്ഞ് അടുത്തു വരുവാൻ തക്കവണ്ണമുള്ള നല്ല സന്ദർഭമായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ നോമ്പും നമസ്കാരങ്ങളും ഒക്കെ അതിന് ഉതകുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. വീണ്ടും ഒരിക്കൽ കൂടെ നിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ നൽകിയിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് തമ്പുരാനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരേ ആത്മാവിൽ നിന്റെ സന്നിധിയിലേക്ക് തലകളെ വണക്കുവാനും നിന്നിൽ നിന്ന് കേൾപ്പാനും പഠിപ്പാനും നിന്നെ പാടി സ്തുതിക്കുവാനും ദൈവമേ ഞങ്ങളുടെ കുറവുള്ളതും ബലഹീനമുള്ളതുമായ ആവശ്യങ്ങളെ തിരുവുമ്പാകെ സമർപ്പിക്കുവാനും തക്ക വേണം. അവിടുന്ന് ഞങ്ങൾക്കായി നൽകിയ നല്ല അവസരത്തിന് ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ നയിക്കുന്ന തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ എല്ലാ കൃപകളും നന്മകളും അവിടുന്ന് ചൊരിഞ്ഞു കൊടുക്കണമേ. ഈ ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസന ആസ്ഥാനത്തെ നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ദൈവമേ നിന്റെ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എരിവോട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം അനേകരെ അതിനുവേണ്ടി ഒരുക്കണമേ. അതിന്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി തീരുവാനും ഈ ഒരു സ്ഥാപനം അനേകർക്ക് പ്രയോജനകരമായി സഭയ്ക്കും സമൂഹത്തിനും ദൈവമേ അനുഗ്രഹവും മുതൽക്കൂട്ടുമായി തിരുനാമ മഹത്വത്തിനായി തീരുവാനും ഇവിടുന്ന് സംഗതിയാക്കണമേ. അല്പമായ അധികമായി അധ്വാനിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് വാഴ്ത്തുകയും കൂടുതലായി അധ്വാനിപ്പാൻ തക്കവണ്ണമുള്ളതായ കൃപയും ശക്തിയും അവിടുന്ന് പകർന്നു കൊടുക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ഇന്ന് നിന്റെ സന്നിധിയിൽ കൂടിയിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിറഞ്ഞ പാത്രങ്ങളായി കടന്നു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിവിധ ആവശ്യങ്ങളുമായിട്ട് കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ, പലവിധമായ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കൂടി കടന്നു പോകുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന ഓരോരുത്തരെയും, തിരുവമ്പാകെ പേര് വായിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളൊക്കെ ബലഹീനരായ മനുഷ്യരാകുന്നുവെങ്കിലും അവിടുന്ന് ബലവാനായ ദൈവമാകിയാൽ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. അനേകരെ സൗഖ്യമാക്കിയതായ അവിടുത്തെ കരം ഇന്നും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ശക്തമാണെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന നിന്റെ മക്കളെ അവിടുന്ന് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഈ സൗഖ്യം ദൈവമേ നിന്റെ ദാനമാകുന്നുവെന്ന വിശ്വാസത്തോടെ ശിസ്തകാലം നന്ദിയോടെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാനും അനേകർക്ക് മാതൃകയുള്ളവരായി ജീവിപ്പാനും അവരെയൊക്കെ സഹായിക്കണമേ. അവരുടെ വേദനകൾക്ക് അവിടുന്ന് ആശ്വാസത്തെ നൽകണമേ. അവരുടെ പരിശോധനകളിൽ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. അവിടുത്തെ അവരുടെ മരുന്നുകളിൽ അവിടുത്തെ ദിവ്യ ശക്തി കൂടെ ഇരുന്ന് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ സൗഖ്യവും സമാധാനവും ലഭ്യമാകുവാനും സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കണമേ. നസ്രയത്തിലെ എളിയ ഭവനത്തിലേക്ക് ഇറങ്ങി വസിക്കുകയും തിരുസാന്നിധ്യത്താൽ അതിനെ കർത്താവെ നന്മയുള്ളതാക്കി തീർക്കുകയും ചെയ്ത ദൈവമേ, ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയും മലമേൽ ശോഭിക്കുന്ന വിളക്ക് പോലെ ശോഭിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. കലഹങ്ങളെയും ശണ്ടകളെയും കർത്താവെ നിനക്ക് വിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിൽ നിന്നും മാറ്റി നിന്നെ വിളിക്കുന്ന നല്ല ഭവനങ്ങളാക്കി അവിടുന്ന് തീർക്കണമേ. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന എല്ലാ ഭവനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമില്ലാത്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നതുപോലെയല്ല എന്നറിയ കർത്താവേ, നിന്റെ സ്വർഗീയ സമാധാനം കൊണ്ട് എല്ലാ ഭവനങ്ങളെയും അവിടെ നിറയ്ക്കണമേ. നിന്റെ ശാന്തിയും നിന്റെ സ്നേഹവും നിന്നുള്ള പ്രത്യാശയും ദൈവമേ നമ്മുടെ ഭവനങ്ങൾ അനുഭവിപ്പാൻ സഹായിക്കണമേ. മക്കളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഭവനങ്ങൾ, പലവിധമായ ദുഃഖങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഭവനങ്ങൾ, ഉറ്റവരും ഉടയവരും കഷ്ടപ്പെട്ട് വേദനയിലായിരിക്കുന്ന ഭവനങ്ങൾ, ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരവർക്ക് ആവശ്യമായ എല്ലാ കൃപകളും നന്മകളും അവിടുന്ന് ചൊരിയണമേ. പ്രത്യേകിച്ച് ഇന്ന് ലോകമെമ്പാടും കർത്താവെ നിന്റെ നാമം മൂലം പ്രയാസപ്പെടുന്ന, കഷ്ടമനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്നതായ വിധ്വംസക പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം കൂടുതൽ ശക്തിപ്പെടുവാൻ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണം. ദൂരെയും ചാരിയുമായിരിക്കും ഞങ്ങളെല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ വിസ്താരമേറിയ ചിറകളിൽ സംരക്ഷിക്കണമേ. ഈ കൂടിവരവിനെ വീണ്ടും തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. ഈ ഭദ്രാസനത്തെയും ഇതിലെ എല്ലാ വൈദികരെയും ഇതിനെ സംബന്ധിക്കുന്നതിന്റെ മക്കളെയും എല്ലാ വിശ്വാസ സമൂഹത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ക്രമീകരിക്കണമേ. ഞങ്ങളിൽ വാങ്ങിപ്പോയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കണമേ. സഭയെയും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ പിതാക്കന്മാരെയും, എല്ലാ വൈദിക ഗണത്തെയും, എല്ലാ ശുശ്രൂഷകരെയും, എല്ലാ വിശ്വാസ സമൂഹത്തെയും തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. സഭ കർത്താവെ അവിടുത്തെ വലിയ സാക്ഷ്യം നിർവഹിപ്പാൻ തക്കവണ്ണം സഭയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ശക്തീകരിക്കണം. തിരുനാമഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. നാഥ, വീണ്ടും കൂടി വരുവോളം നിന്റെ വിസ്താരമേറിയ ചിറകടിയിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നനക്കുന്ന നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും എപ്പോഴും എപ്പോഴും എന്നു വന്നാളും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ശിലാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സമ്മതവും ആവാസവും ദൈവമേ ഞങ്ങളെല്ലാവരോടും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളോടും യാചനകളോടും പ്രത്യേകമായിട്ട് ഞങ്ങൾ ഇന്ന് പേരോട്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിനെ തിരുമനസിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പരമനയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വൈദിക ശ്രേഷ്ഠർ, അതോടൊപ്പം തന്നെ അരണത്തിന്റെ കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ ഉള്ള നന്ദി അറിയിക്കുന്നു. ധന്യമാർ നിർച്ചന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട ലിസി കൊച്ചുമായുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ഭദ്രാസനത്തിനും മദ്രാസ് പുറത്തുമുള്ള എല്ലാ മക്കളെയും വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടി എല്ലാവരുടെ നന്ദി അറിയിക്കുന്നു. ദൈവം വരെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
പുള്ളിക്കാരത്തെ പറഞ്ഞാൽ ഒത്തിരി തിയോളജിക്കലി ഒത്തിരി ശരിയായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു.
വലിയൊരു വിഷയമില്ലേ.